മലയാളത്തിനായി മലയാളിക്കായി എസ് ബി എസ് മലയാളം.
നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും കളിയാക്കുന്നവരാണ് ഭൂരിഭാഗം പേരും, അല്ലേ? അതിപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളായാലും രാഷ്ട്രീയമായാലും സിനിമയായാലും കായികരംഗമായാലും കളിയാക്കലിന് ഒരു കുറവുമില്ല. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ട്രോളിംഗ് അഥവാ പൊങ്കാരയിടൽ ഒരു പതിവാണ്. പക്ഷെ ഇത്തരം ആക്ഷേപഹാസ്യങ്ങൾക്ക് ഏറ്റവും കുറച്ച് വിധേയമാകുന്ന ഒരു വിഭാഗമാണ് മതങ്ങൾ. മതവിഷയത്തിൽ ആക്ഷേപഹാസ്യം വരുന്നത് പലപ്പോഴും മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തും എന്നതാണ് ആക്ഷേപഹാസ്യ രംഗത്തുള്ളവർ പോലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം. പ്രത്യേകിച്ചും ഒരു മതത്തിലുള്ളവർ മറ്റൊരു മതത്തിലെ രീതികളെയോ ആചാരങ്ങളെയോ കളിയാക്കിയാൽ അത് വർഗീയ കലാപങ്ങൾക്ക് വരെ വഴിതെളിച്ചേക്കും. പക്ഷേ വ്യവസ്ഥാപിത മതങ്ങളെ, പ്രത്യേകിച്ചും അത്തരം മതങ്ങളുടെ പേരിൽ നടക്കുന്ന അനാചാരങ്ങളെ കളിയാക്കുന്ന ന്യൂ ജനറേഷൻ മതങ്ങൾ പല പാശ്ചാത്യ രാജ്യങ്ങളിലും നിലവിലുണ്ട്. സ്പൂഫ് റിലീജിയൻ എന്നും പാരഡി റിലീജിയൻ എന്നുമൊക്കെയാണ് അവ അറിയപ്പെടുന്നത്. ഓസ്ട്രേലിയയിലെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2001 സെൻസസിന് മുൻപ് ഏറെ പ്രചാരം നേടിയ ഒരു പാരഡി മതമായിരുന്നു ജെഡായിസം. ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ്, യു കെ എന്നിവിടങ്ങളിലായി 2001 സെൻസസിൽ ലക്ഷക്കണക്കിന് പേർ തങ്ങളുടെ മതം ജെഡായിസം എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. സ്റ്റാർ വാർസ് സിനിമയിലെ ജെഡായി യോദ്ധാക്കളുടെ പേരിലാണ് ഈ മതം രൂപപ്പെട്ടത്. ഇക്കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വന്നത് ഇപ്പോൾ മലയാളികൾക്കിടയിലും ഒരു പാരഡി മതം ചർച്ചയാവുകയാണ്. പലരും ഇതിനകം തന്നെ കേട്ടിട്ടും വായിച്ചിട്ടും ഒക്കെ ഉണ്ടാകും മതത്തിന്റെ പേര് ഡിങ്കോയിസം. പഴയ ബാലമംഗളം ചിത്രകഥാപുസ്തകം ഓർമ്മയില്ലേ? അതിലെ ഡിങ്കൻ എന്ന കഥാപാത്രമാണ് ഈ പാരഡി മതത്തിലെ ആരാധനാപാത്രം. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്തരത്തിലൊരു പാരഡി മതം വരുന്നത്. വ്യവസ്ഥാപിത മതങ്ങളുടെ എല്ലാ രീതികളും പുണ്യഗ്രന്ഥങ്ങളുമെല്ലാം അനുകരിച്ചുകൊണ്ടും അതോടൊപ്പം അവയെ കളിയാക്കിക്കൊണ്ടുമാണ് ഡിങ്കോയിസം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. അതായത് മതത്തിന്റെ പേരിൽ നടക്കുന്ന അവകാശവാദങ്ങളെയും അക്രമങ്ങളെയും പോരാട്ടങ്ങളെയുമെല്ലാം കളിയാക്കുക. അതിനായി ഡിങ്കോയിസ്റ്റുകൾ എന്ന് സ്വയം അറിയപ്പെടുന്ന ഇവർ ചെയ്യുന്നതാകട്ടെ, അത്തരം അവകാശവാദങ്ങളും ആഹ്വാനങ്ങളുമെല്ലാം ഡിങ്കന്റെ പേരിലും നടത്തുക എന്നതാണ്. മറ്റു മതങ്ങളിലെ പ്രാർത്ഥനാ ഗാനങ്ങളും മറ്റുമെടുത്ത് അതിനെ ഡിങ്കമതത്തിന്റെ ഗാനമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ 2008 സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ ഡിങ്കൻ ഒരു അവതാരപ്പിറവി എന്ന പേരിൽ ചിലർ പ്രചാരം തുടങ്ങിയത്. പിന്നീട് ഫേസ്ബുക്ക് സജീവമായതോടെ ഡിങ്കോയിസം എന്ന പേരിൽ പേജുകളും വെബ്സൈറ്റുകളുമെല്ലാം വരികയും അത് കൂടുതൽ ചർച്ചയാവുകയുമായിരുന്നു. മൂഷികസേന എന്ന പേരിൽ ഒരു കൂട്ടായ്മയുണ്ടാക്കിയാണ് ഒരു കൂട്ടം യുവാക്കൾ ഇപ്പോൾ ഡിങ്കോയിസത്തിന് പ്രചാരം നൽകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കാർട്ടൂൺ കഥാപാത്രമായ ഡിങ്കൻ ഒരു എലിയാണ്. ആ എലിയുടെ പേരിലാണ് ഈ മൂഷികസേന. മൂഷികസേനയിൽ അംഗമായ ആശിഷ് ജോസ് അമ്പാട്ടുമായി ഞാൻ സംസാരിച്ചു. പാരഡി മതം എന്ന് പറയുമ്പോഴും അഭിമുഖങ്ങളിൽ അത് സമ്മതിച്ചു തരില്ല എന്നാണ് മൂഷികസേനക്കാരുടെ വാദം. തങ്ങളുടേതും യഥാർത്ഥ മതമാണ് എന്ന് മാത്രമേ ഇവർ പറയൂ.
ഡിങ്കോയിസം എന്ന് പറയുന്നത് അതിപരിശുദ്ധമായ ഒരു മത ആശയമാണ്. അതായത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഡിങ്കൻ എന്ന് പറയുന്ന പ്രപഞ്ച ശക്തിയാണ് എന്നും ആ പ്രസ്തുത ശക്തി മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക മൂല്യ സങ്കല്പങ്ങളെ ജീവിതത്തിൽ പകരുവാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ ആശയ സമൂഹമാണ് ഡിങ്കോയിസം. ഡിങ്കനൊരിക്കലും ഒരു കേവലം ഒരു കഥാപാത്രമല്ല. കാരണം രചിക്കപ്പെട്ട എല്ലാ പുസ്തകങ്ങളിലും നമ്മൾ നോക്കുവാണെങ്കിൽ പല വിധത്തിലുള്ള കഥാപാത്രങ്ങൾ എല്ലാ മതഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ എല്ലാ രചിക്കപ്പെട്ട മതഗ്രന്ഥങ്ങളിൽ ഓരോ കഥാപാത്രങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രം നാം അവരെ കേവലം കഥാപാത്രങ്ങളായി ഒരു മതവും എടുക്കുന്നില്ല. ഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഡിങ്ങൻ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ബാലമംഗളത്തിനേക്കാൾ ഉപരിയായി കഴിഞ്ഞ 65 മില്യൺ വർഷങ്ങളോളുമായി മനുഷ്യ സമൂഹത്തിലും അതുപോലെ തന്നെ ബാഹ്യ സസ്തനികളുടെ ഒക്കെ ഒപ്പം കാലഘട്ടത്തിൽ അവതാര പിറവികൾ ഡിങ്ങനെടുത്തിട്ടുണ്ട്. അത് പല വിധത്തിലുള്ള മനുഷ്യരുടെ ഒപ്പമായിരിക്കും.
അപ്പൊ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം?
ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം പല മതങ്ങളും പറയുന്ന പോലെ ഭൂമിയിൽ അവരുടെ മത ആശയങ്ങൾ മാത്രം കൊണ്ടുവരിക, അല്ലെങ്കിൽ ഭൂമിയിൽ അവരുടെ ദൈവങ്ങളെ മാത്രം വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കുക, ഒന്നുമല്ല ഡിങ്കോയിസത്തിന്റെ ആശയം. ഡിങ്കോയിസത്തിന്റെ പ്രധാന ആശയം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, വിമോചനം, ശാസ്ത്രീയ അവബോധം, പുനർവായന, തുല്യത എന്നീ ആശയങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്നതാണ്. അതാണ് ഡിങ്കോയിസത്തിന്റെ പ്രധാന ലക്ഷ്യം. അല്ലാതെ ഡിങ്ങനെ നോട് പ്രാർത്ഥിച്ചില്ല എന്നത് കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ഒരു ദൈവമല്ല ഡിങ്ങൻ. അല്ലെങ്കിൽ എന്ത് ചെറിയ കാര്യങ്ങളെയും ഡിങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല.
ഇത് കേട്ടപ്പോൾ സംഭവം വെറുമൊരു കളിയാണ് എന്ന് തോന്നുന്നുണ്ടാകും അല്ലേ? പക്ഷെ എല്ലാവരും അത്ര കളിയായ അല്ല എടുക്കുന്നത്. കേരളത്തിൽ വിവിധ സാമൂഹ്യ മേഖലകളിൽ ശ്രദ്ധേയരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ സ്വയം ഡിങ്കോയിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാൾ കോഴിക്കോട് ജില്ലാ കളക്ടർ എൻ പ്രശാന്താണ്. നിരവധി മാധ്യമപ്രവർത്തകരും സിനിമാ പ്രവർത്തകരുമെല്ലാം ഇതേ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. മതവിമർശനം നടത്തുന്നതിനുള്ള യുവതലമുറയുടെ ഒരു മാർഗം എന്ന നിലയിലാണ് ഇതിനെ കാണേണ്ടതെന്ന് മാധ്യമപ്രവർത്തകനായ വർഗീസ് ആന്റണി ചൂണ്ടിക്കാട്ടുന്നു.
ദിജു, ഇത് സത്യത്തിൽ ഇപ്പോൾ എല്ലാം ഒരു പരിഹാസത്തിന്റെ രൂപയാണ് പുതുതലമുറ കാര്യങ്ങളെ കാണുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലെല്ലാം നിൽക്കുമ്പോൾ, ഫേസ്ബുക്കും മറ്റും കാണുമ്പോൾ, അത്തരം ഒരു അതിന്റെ ഒരു തുടർച്ചയാണ് ഡിങ്കോയിസം പോലൊരു മാറ്റം ഉണ്ടായി വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ യൂറോപ്പിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വെസ്റ്റേൺ സൊസൈറ്റികളിൽ ഈ സ്പൂഫ് മതങ്ങളുണ്ട്, കളിയാക്കൽ മതങ്ങളുണ്ട്. നിലവിൽ മതങ്ങളുടെ ആചാരങ്ങളിൽ അസംബന്ധങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവര് അത്തരം ആചാരങ്ങളുടെ മിമിക്കുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേറൊരു മതം പ്രഖ്യാപിക്കുകയാണ്. അത് അങ്ങനെ ഒരു മതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് അവര് പറയുള്ളൂ. പക്ഷെ അതില്ല എന്നുള്ളതാണ് വസ്തുത. അത്തരം ആചാരങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഈ ഡിങ്ങിനെ കുറിച്ച് തന്നെ നമുക്കറിയാം, ഡിങ്കൻ മാഷ ഡിങ്ക എന്ന് പറയുന്നത് അതൊരു ഇസ്ലാമിനോടുള്ള പരിഹാസമാണെന്ന് എനിക്ക് തോന്നുന്നു. അതേസമയം ഡിങ്കൻ പുണ്യാളൻ എന്ന് പറയും, ക്രിസ്ത്യാനികളെ കളി ക്രിസ്ത്യൻ പുണ്യാളന്മാരെയൊക്കെ കളിയാക്കുന്നത് പോലെ ഡിങ്കൻ പുണ്യാളൻ എന്ന് പറയും, ഡിങ്ക ഭഗവാൻ എന്ന് പറയും, ഡിങ്കൻ ശരണം ഗച്ഛാമി എന്ന് പറയും. അപ്പൊ എല്ലാ മതങ്ങളിലെയും മതങ്ങളോടുമുള്ള പരിഹാസം എന്ന് തന്നെ കാണാം. മതങ്ങളുടെ ആചാരങ്ങളോടുള്ള യുക്തിപരമായി ചിന്തിക്കുന്ന കുറച്ചു പേരുടെ പരിഹാസം എന്നുള്ളതല്ല. ഇതിന് പ്രചാരം ലഭിക്കുന്നത് ഇത്തരത്തിൽ മതങ്ങൾ വിസിബിൾ ആകുന്നു, അങ്ങനെ ഒരു നവോത്ഥാനം സംഭവിക്കുന്ന സൊസൈറ്റികളിലാണ് ഇത്തരം ചർച്ചകൾ ഉണ്ടായി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ വെസ്റ്റേൺ സൊസൈറ്റീസിലേക്ക് ഉള്ളൂ ഇതുപോലുള്ള മതങ്ങൾ. അല്ലാത്തരത്തൊന്നും ഇത്തരം മതങ്ങൾ സാധ്യമല്ല, അത്തരം ചർച്ചകൾ ഉണ്ടാകാൻ കഴിയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഏതെങ്കിലും മതവികാരം വ്രണപ്പെട്ടു എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. അപ്പൊ ഡിങ്ക വിശ്വാസികൾ, ഡിങ്ക മതവിശ്വാസികൾ പറഞ്ഞത് ഞങ്ങൾക്കും വികാരമുണ്ട്, ഞങ്ങൾ കൈതല്ലി ഓടിക്കും അല്ലെങ്കിൽ ആക്രമിക്കും എന്നൊക്കെ ഇവർ പറയുന്നത്. അവർ കൈതല്ലി ഓടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയല്ല, ഈ കൈതല്ലി ഓടിക്കുന്ന മതവികാരം പ്രകടിപ്പിക്കുന്നവരോടുള്ള പരിഹാസമാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ യുവതലമുറ മതവിമർശനം നടത്തുന്നതിനുള്ള ഒരു 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 ബദൽ മതമായിട്ട് ഇതിനെ ഇത് ഉയർന്നു വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഇപ്പോൾ വിവിധ മതങ്ങളിലെ ആചാരങ്ങളെക്കുറിച്ചും രീതികളെക്കുറിച്ചുമെല്ലാം വർഗീസ് ആന്റണി ചൂണ്ടിക്കാണിച്ചിരുന്നു. മതഗ്രന്ഥങ്ങളിലെ വാചകങ്ങൾ വരെ ഇവർ പരിഹസിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, മൊബൈൽ ഫോണിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് റോഡ് മുറിച്ചു കടക്കുന്നവൻ ആരാണോ അവൻ വാഹനത്താൽ മരിക്കപ്പെടുമത്രേ, വിശുദ്ധ ബാലമംഗളം പേജ് 49 വചനം 33 എന്നിങ്ങനെയാണ് ഡിങ്കോയിസ്റ്റുകളുടെ പ്രചാരം. ഡിങ്കോയിസ്റ്റുകൾക്ക് സ്വന്തമായി ആചാരങ്ങളുണ്ടെന്നും ആശിഷ് അവകാശപ്പെടുന്നു.
ഡിങ്കോയിസം കേവലം ബാഹ്യ ആചാരങ്ങളിൽ നിലനിൽക്കുന്ന ഒരു മതമല്ല, മറിച്ച് മനുഷ്യരിലെ ഭൗതികമായ ചിന്തകളെ ഉണർത്തുന്ന ഒരു മതമാണ്. എങ്കിലും ഡിങ്കോയിസത്തിന് ധാരാളം രീതികളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ കൊണ്ടുള്ള ആറാട്ടുണ്ട്. മറ്റൊന്ന് കപ്പയും കട്ടൻ കാപ്പയും കുടിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതായത് എല്ലാ തിങ്കളാഴ്ച ദിവസവും രാവിലെ കപ്പയും കട്ടൻ കാപ്പയും കുടിക്കുന്ന ഒരു ചടങ്ങുണ്ട്.
2008 മുതൽ പലരും പറയാറുണ്ടെങ്കിലും ഇപ്പോൾ ഇത് ശ്രദ്ധിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ദിലീപ് നായകനാകുന്ന പ്രൊഫസർ ഡിങ്കൻ എന്ന സിനിമയ്ക്കെതിരെയുള്ള പ്രതിഷേധമാണ്. തങ്ങളുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന സിനിമ എന്ന പേരിൽ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള പുട്ടുകടയിലേക്ക് ഇവർ പ്രതിഷേധവും നടത്തി. വിവിധ സിനിമകൾക്കെതിരെ പല മതങ്ങളും നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങളെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ഇത്. ഡിങ്കോയിസിന്റെ പ്രചാരം കേരളത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഇതിന്റെ ആക്ഷേപഹാസ്യ മൂല്യം തിരിച്ചറിഞ്ഞ് വിവിധ രാജ്യങ്ങളിലുള്ളവർ പോലും ഡിങ്കോയിസത്തിന്റെ പ്രചാരവുമായി വരുന്നുണ്ട്. ഓസ്ട്രേലിയയിലും പല മലയാളികളും ഇപ്പോൾ ഇതിനനുകൂലമായി രംഗത്തെത്തുന്നു. മറ്റെന്തിനേയും എന്ന പോലെ സ്വതന്ത്രമായി മതങ്ങളെയും പരിഹസിക്കാൻ ഇത്തരമൊരു വേദി അനിവാര്യമാണ് എന്നാണ് സിഡ്നിയിലുള്ള ഷാബു തോമസ് പറയുന്നത്.
അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പം ഈ ലോകത്ത് ഇതുവരെ നടന്നിട്ടുള്ള സകലമാന ഈ നരഹത്യകളുടെയും ഇങ്ങനെയുള്ള സംഘടനകളും എല്ലാം ഈ പരമ്പരാഗത മതങ്ങളുടെ പേരിലാണ്. അപ്പം അവരെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വിമർശിക്കാൻ പറ്റത്തില്ല. വിമർശിച്ചാൽ അതിനുള്ള പ്രത്യാഘാതങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അവരെ മുറിവേൽപ്പിക്കാതെ, അവരെ ദേഹത്ത് തൊടാതെ മുറിവേൽപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ ഒരു പരിഹാസത്തിലൂടെ. ഡിങ്കോയിസം ശരിക്കും ഒരു പരിഹാസമാണ്. അവരെ പരിഹസിച്ചുകൊണ്ട്, അവരെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ടുള്ള ഒരു 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 കോൺസെപ്റ്റാണ് അതിന്. അതുകൊണ്ടാണ് ഞാൻ അതിനെ അനുകൂലിക്കുന്നത്.
അതേസമയം മതങ്ങളുടെ പേരുള്ള അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഇത്തരം പരിഹാസങ്ങൾ നല്ലതാണെങ്കിലും അത് പരിധി വിട്ടുപോകുന്നു എന്ന് കരുതുന്നവരുമുണ്ട്. പരിഹാസത്തിന്റെ ഉദ്ദേശ്യ ലക്ഷ്യം തന്നെ അതോടെ ഇല്ലാതാകും എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് സിഡ്നിയിലുള്ള ഫൈസൽ ഗുരുവായൂർ.
മതം ഇന്ന് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയക്കാര് അവരുടെ ലാഭത്തിന് വേണ്ടി തമ്മിൽ അടുപ്പിക്കുന്നു. പുരോഹിതന്മാര് അവരുടെ സുഖത്തിന് വേണ്ടി മതത്തെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ തിരികെ കയറ്റി അവര് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെ മതത്തെ കണ്ട് ആക്കുന്നു. ഇത് ഇതിന് പാവപ്പെട്ട കുറെ വിശ്വാസികൾ അതിൽ ഈ അന്ധവിശ്വാസവും അനാചാരത്തിലും വീണു പോകുന്നു. അതിനെതിരെയൊക്കെ ഇവര് ചെയ്യാറുണ്ട്. അതൊക്കെ വളരെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അതൊക്കെ വേണം, അവയർനെസ് വേണം. ഇങ്ങനൊന്നല്ല വിശ്വാസം. അതേപോലെ തന്നെ ഈ ആത്മീയ കച്ചവടം നടത്തുന്നതിനെതിരെയും ഒക്കെ ബോധവൽക്കരണം വേണം. പക്ഷെ ഒരു പരിധി വിട്ട് അവരത്, മാത്രല്ല ഇത്രയും സമയവും എനർജിയും, ഇത് ഭയങ്കര റിസ്കും കൂടിയാണ്. ഇവര് ആരായിട്ടാ കളിക്കണെന്ന് അറിയാം. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുള്ള ഒരു സമൂഹത്തിലാ കളിക്കുന്നത്. എപ്പോ വേണമെങ്കിലും ഇപ്പൊ നാളെ ഒരാളെ സ്റ്റുഡിയോ കത്തിച്ചു, അങ്ങനെ പല പണ്ട് ജോസമാരെ കൈവെട്ടി, ഇതൊക്കെ അവർക്ക് എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ ഒരു ഒരു കുറച്ച് ക്ഷമയും വേണം, മാത്രല്ല ഒരു ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഇവരുദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഒരു ഔട്ട്പുട്ട്, നല്ലൊരു ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു ഡിബേറ്റ്, എന്ത് തന്നെ ആയാലും അതിനൊരു മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി ആവണം. ഇവര് പ്രകോപിപ്പിക്കുകയാണ്. പ്രകോപനവും ഇതൊന്നും അല്ല ഇതിന്റെ മാർഗം. നല്ല രീതിയിൽ ഇത് സംവദിക്കാലോ. ഇവിടെയൊക്കെ നമ്മൾ എത്രയോ കാണുന്നതാണ്.
ഇത്തരമൊരു അപകടം വർഗീസ് ആന്റണിയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു സ്പൂഫ് എന്നതിനപ്പുറം ചിലരെങ്കിലും ഇതിനെ ഗൗരവമായി എടുക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പറയുന്നു.
ഈ വീഡിംഗ് പോസ്റ്റുകൾ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു തമാശയുണ്ട്. നിങ്ങൾ ഇതിനെ അസംബന്ധം എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മതങ്ങളും ഇത്തരം അസംബന്ധങ്ങളിലൂടെ തന്നെയായിരിക്കാൻ രൂപപ്പെട്ടത്, അത് നമുക്കറിയില്ലല്ലോ എന്നാണ് ഇവർ പറയുന്നത്. ഒരു 100 വർഷം ഈ മതം ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇംഗോയിസം എന്ന് പറഞ്ഞത് ലോകത്തൊരു പുതിയ മതമായി മാറിയേക്കാം എന്നുള്ളൊരു വസ്തുതയുണ്ട്. ഇനി അടുത്ത തലമുറ ഡിങ്കനെ കാർട്ടൂൺ കഥാപാത്രമായിട്ടായിരിക്കില്ല കാണുക. കാർട്ടൂൺ കഥാപാത്രത്തെക്കാൾ തമാശയുള്ള ദൈവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള സ്ഥിതിക്ക് അതൊരു അപകടം തന്നെയാണോ എന്ന് വെച്ചാൽ മതവിരുദ്ധർക്ക് അതൊരു അപകടമായി തോന്നിയേക്കാം. അല്ലാത്തവർക്ക് ശക്തരിൽ ശക്തരനായ ഒരു ദൈവത്തെ കൂടി കിട്ടി എന്ന് മനസ്സിലാക്കാം. ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇത് ശരിക്കുള്ള മതമാണോ എന്ന്. അങ്ങനെ മതത്തിൽ ചേരാൻ എവിടെ പോകണം എന്നുള്ള അന്വേഷണങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട്. ആരെ കാണണം, എങ്ങനെയാണ് ഈ മതത്തിൽ ചേരുക എന്നൊക്കെ ചോദിക്കുന്നത്. അവർക്കൊക്കെ വ്യക്തമായ മറുപടിയും ലഭിക്കുന്നുണ്ട്. സ്പൂഫ് മതമാണ്, നിങ്ങൾ സ്വയം പ്രഖ്യാപിച്ചാൽ മതി നിങ്ങൾ ഡിങ്കോയിസ്റ്റ് ആണെന്ന്, നിങ്ങൾക്ക് ആ മതത്തിൽ ചേരാം എന്നുള്ള തരം മറുപടികളാണ് ഇതിന്റെ പ്രചാരകന്മാർ തന്നെ നൽകുന്നതെന്നാണ് ഞാൻ കാണുന്നത്.
എന്തായാലും കേരളത്തിൽ ഓൺലൈൻ ചർച്ചാരംഗത്ത് ഡിങ്കോയിസം ഇപ്പോൾ ചൂടേറിയ ഒരു വിഷയമായിരിക്കുകയാണ്. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട പോലെ ഇത് ഏത് വഴിക്ക് മുന്നോട്ട് പോകും എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത്. ഇതേക്കുറിച്ച് ഓസ്ട്രേലിയയിലെ തന്നെ ചില മതസംഘടനകളുടെ പ്രതിനിധികളോടും വൈദികരോടും ഞാൻ അഭിപ്രായം തേടിയിരുന്നു. ഇത്തരം തമാശകളോട് പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. പക്ഷേ എന്തായാലും ഇതിലുള്ള ആക്ഷേപഹാസ്യവും ഒപ്പം വിവിധ മേഖലകളിലെ പ്രമുഖർ ഡിങ്കോയിസം എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു എന്നതും ഈ വിഷയത്തിന്റെ വാർത്താ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഡിങ്കോയിസത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവർക്ക് SBS മലയാളം റേഡിയോയിലൂടെ അത് പങ്കുവയ്ക്കാവുന്നതാണ്. SBS മലയാളം ഫേസ്ബുക്ക് പേജിലൂടെ മെസ്സേജായി അത് ഞങ്ങളെ അറിയിക്കുക.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.